യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ നാം കണ്ടത് ദൈവം യിരെമ്യാവിനെ വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്ന ഹൃദയസ്പർശിയായ രംഗമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ യിരെമ്യാവിനെ ദൈവം വിളിക്കുന്നതായി നാം കണ്ടു. ഒരുപക്ഷേ അവൻ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവായിരുന്നിരിക്കണമെന്ന്. യിരെമ്യാവിനെ ദൈവം ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ യഹൂദ രാജ്യം ഭരിച്ചിരുന്ന രാജാവായ യോശിയാവിനും 21 അല്ലെങ്കിൽ 22 വയസ്സ് മാത്രം പ്രായമായിരുന്നു. അങ്ങനെ ആ രാജ്യത്ത് പ്രമുഖരായ രണ്ട് യുവാക്കൾ, ഒന്ന് രാജ്യം ഭരിക്കുന്ന രാജാവ്, മറ്റേത് ദൈവത്തിൻ്റെ അരുളപ്പാട് രാജ്യത്തോട് അറിയിക്കുന്ന പ്രവാചകൻ. എത്ര നല്ല ഒരു സംവിധാനമില്ലേ! ഇങ്ങനെയുള്ള ഭരണാധിപന്മാരും സഭാ നേതൃത്വവും സമൂഹത്തിലുണ്ടായാൽ അതിനേക്കാൾ മനോഹരമായ, അനുഗ്രഹിക്കപ്പെട്ട മറ്റെന്താണുള്ളത്? ദൈവം തന്നെ വിളിച്ചപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലൊരു ജോലിക്കുള്ള കഴിവോ യോഗ്യതയോ തനിക്കില്ല എന്ന് യിരെമ്യാവ് ആരംഭത്തിൽ തന്നെ വ്യക്തമാക്കി. ഒരു പ്രവാചക ശുശ്രൂഷയ്ക്കുള്ള പ്രാപ്തി തനിക്കില്ല എന്ന് തോന്നിയതിനാൽ അതൊരു ഉപാധിയായി അവതരിപ്പിച്ച് രക്ഷപ്പെടുവാൻ യിരെമ്യാവ് ചിന്തിച്ചു. എന്നാൽ ദൈവം അവനെ ധൈര്യപ്പെടുത്തി. അവനോട് പറഞ്ഞു, താൻ തൻ്റെ വചനങ്ങളെ യിരെമ്യാവിൻ്റെ വായിൽ കൊടുത്ത ശുശ്രൂഷയിൽ അവനെ സഹായിക്കുമെന്ന്. യിരെമ്യാവ് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കും, തൻ്റെ സ്വന്തം അഭിപ്രായങ്ങളല്ലായിരിക്കും. ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട അതിമഹത്തായ ഒരു ചിന്തയാകുന്നു ഇത്. നാം നമ്മുടെ അഭിപ്രായങ്ങളും ചിന്തകളും പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് പ്രയോജനമൊന്നും ചെയ്യില്ല. ദൈവം പറയട്ടെ. യിരെമ്യാവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ 5 വർഷങ്ങളിൽ താൻ അറിയിച്ച ദൈവത്തിൻ്റെ വചനമാണ് 2 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. വേറൊരു കാര്യം കൂടി നാം ഓർക്കേണ്ടത്, യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ യിരെമ്യാവ് തൻ്റെ പ്രവചനം ആരംഭിച്ചതിനാൽ ഈ 2 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലെ ദൂതുകൾ ദൈവാലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തുന്നതിന് മുൻപുള്ള 5 വർഷങ്ങളിൽ നൽകിയതാണ്. 100 ആണ്ടുകളായി കാണാതെ കിടന്നിരുന്ന ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടിയത് യഹൂദയുടെ ചരിത്രത്തിലെ അതിപ്രധാന സംഭവങ്ങളിൽ ഒന്നാണ്. യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിലാകുന്നു ദൈവാലയം ശുദ്ധീകരിച്ചതും ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടിയതും. യിരെമ്യാ പ്രവചനം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലെ ദൂത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയതിനു ശേഷം ഉണ്ടായ കാലയളവിലെ വലിയ ഉണർവിൻ്റെ സമയത്തെ ദൂതുകളാണ് 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. ഈ ചരിത്രം പഠിക്കുമ്പോൾ നാം കാണുന്ന ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ, ഈ പറഞ്ഞ ഉണർവ് വാസ്തവത്തിലൊരു ഉപരിപ്ലവമായ ഒന്നായിരുന്നു. കാരണം ദൈവവചനത്തിന് വലിയ ഊന്നൽ കൊടുത്തിരുന്നില്ല. ഒരു നല്ല തുടക്കം നാം കാണുന്നു, എന്നാൽ അധികം നാൾ അത് നീണ്ടു നിന്നില്ല. പ്രിയ സുഹൃത്തെ, ദൈവവചനത്തിന് തക്കതായ പ്രാധാന്യം നൽകാത്ത ഉണർവ് യഥാർത്ഥ ഉണർവല്ല എന്നോർക്കണം. ഉണർവ് ഉണ്ടാകുമ്പോൾ മനുഷ്യർക്ക് ദൈവവചനത്തോടുള്ള പ്രിയം കൂടും. ചരിത്രത്തിലെ ഈ സമയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ നാം പ്രവചന പുസ്തകങ്ങളോട് ചേർത്ത് ചരിത്ര പുസ്തകങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് യിരെമ്യാവിൻ്റെ ദൂത് അറിയിച്ച പശ്ചാത്തലം മനസ്സിലാക്കുവാൻ 2 ദിനവൃത്താന്തം 34-ാം അധ്യായം കൂടി നാം ചേർത്ത് ചിന്തിക്കുന്നതാണ്. 2 ദിനവൃത്താന്തം 34-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. 2 ദിനവൃത്താന്തം 34-ാം അധ്യായത്തിൻ്റെ 1. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. യഹൂദ രാഷ്ട്രത്തിന്റെ സന്ധ്യമയങ്ങും നേരം രാജ്യം ഭരിച്ച അനുഗ്രഹീതനായ ഒരു രാജാവിത. 2 ദിനവൃത്താന്തം 34-ാം അധ്യായത്തിൻ്റെ 3 നോക്കിക്കേ. അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവന്റെ യൗവനത്തിൽ തന്നെ അവൻ തന്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. 12-ാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേരപ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദയെയും യെരുശലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി. യിരെമ്യാവിന്റെ ആദ്യത്തെ 5 വർഷത്തെ പ്രവചനം ഈ കാലയളവിൽ ആയിരുന്നു. ഇനിയും 2 ദിനവൃത്താന്തം 34-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 34-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അവൻ കാൺകെ അവർ ബാൽ വിഗ്രഹങ്ങളുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. അവയ്ക്ക് മീതെയുള്ള സൂര്യസ്തംഭങ്ങളെ അവൻ വെട്ടിക്കളഞ്ഞു. അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും തകർത്ത് പൊടിയാക്കി. അവയ്ക്ക് ബലി കഴിച്ചവരുടെ കല്ലറകളിന്മേൽ വിതറിച്ചു. അവൻ പൂജാരികളുടെ അസ്ഥികളെ അവരുടെ ബലിപീഠങ്ങളിന്മേൽ ദഹിപ്പിക്കുകയും യഹൂദയെയും യെരുശലേമിനെയും വെടിപ്പാക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ അവൻ മനശ്ശെയുടെയും എഫ്രൈമിന്റെയും ശിമയോന്റെയും പട്ടണങ്ങളിൽ നഫ്താലി വരെയും ചുറ്റിലും അവരുടെ ശൂന്യസ്ഥലങ്ങളിൽ ചെയ്തു. അവൻ ബലിപീഠങ്ങളെ ഇടിച്ചു, അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും എല്ലാം തകർത്ത് പൊടിയാക്കി. ഇസ്രായേൽ ദേശത്തെല്ലായിടവും സകല സൂര്യസ്തംഭങ്ങളെയും വെട്ടിക്കളഞ്ഞു, യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവന്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിന്റെ മകനായ ശാഭാനെയും നഗരാധിപതിയായ മയശേയാവയും യോവാശിന്റെ മകനായ രായസക്കാരൻ യോവാഹിനെയും തന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു. ദൈവം മോശയിലൂടെ നൽകിയ ന്യായപ്രമാണ പുസ്തകം പുരോഹിതനായ ഹിൽക്കിയാവ് കണ്ടെത്തിയത് ഈ കാലയളവിൽ അവർ ദൈവാലയം വെടിപ്പാക്കുകയും കേട്ട് പോക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആകുന്നു. ആ കാലത്ത് ഈ പുസ്തകത്തിന്റെ 2 പ്രതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് രാജാവിനും മറ്റൊന്ന് മഹാപുരോഹിതനും. യോശിയാവ് ഭരണമേൽക്കുന്നതിനു മുൻപേ അവന്റെ വല്യപ്പൻ മനശ്ശെയുടെയും അപ്പൻ ആമോന്റെയും വഷളായ ഭരണത്തിന് കീഴിൽ യഹൂദ ഒരുപാടങ്ങ് അധപ്പതിച്ചു പോയിരുന്നു. അവർക്ക് ദൈവവചനത്തോട് യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു എന്ന് മാത്രമല്ല, ലഭ്യമായിരുന്ന 1-2 പ്രതികൾ അവഗണിക്കപ്പെട്ടിരുന്ന ദേവാലയത്തിലെ ചപ്പ് ചവറുകൾക്കുള്ളിൽ കാണാതെ പോയിരുന്നു. എത്ര മോശപ്പെട്ട ഒരു അന്തരീക്ഷമല്ലേ. ഇന്നും ക്രിസ്തീയ സഭയിൽ ദൈവത്തിന്റെ വചനം നഷ്ടപ്പെട്ടിരിക്കുന്നതിനാലാണ് നാം ഈ കാണുന്ന ദുരവസ്ഥ. കുറ്റം പറയുവാൻ ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളത് ശരിയാണ്, എന്നാൽ കുറ്റമുള്ളത് കൊണ്ടല്ലേ കുറ്റം പറയുന്നത്? ദൈവഭയമില്ലാത്ത നേതൃത്വം, കച്ചവട മനോഭാവത്തോടെ ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നതായ ഒരുപാട് സംഘടനകൾ, ജനത്തോടുള്ള താല്പര്യമില്ലാത്തതായ നേതാക്കന്മാർ, ജീവനുള്ള ദൈവത്തെ തള്ളിക്കളഞ്ഞ ജനത്തോടുള്ളതാണ് യിരെമ്യാവിന്റെ ആദ്യത്തെ ദൂത്. 2:1-3 ആത്മാർത്ഥമായ ഭാരവും അലിവും തിങ്ങി നിൽക്കുന്ന ഈ ഭാഗം പോലെ മറ്റൊന്ന് വചനത്തിൽ എവിടെയും കാണുവാൻ പ്രയാസമാണ്. തന്നെ അവഗണിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ദൈവത്തിന്റെ ഹൃദയസ്പർശിയായ യാചനയാണ് നാം ഇവിടെ കാണുന്നത്. ആ ജനത്തിന്റെ ഹൃദയം തന്നിലേക്ക് തിരിക്കാത്ത പക്ഷം അവർക്ക് വരുവാൻ പോകുന്ന ഭയങ്കരമായ ദിനങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും കുറ്റക്കാരായ ആ രാഷ്ട്രത്തോടുള്ള തന്റെ കൃപയും കരുണയും കൂടിക്കലർന്ന ഒരു ഭാഗമാണ് ഇവിടെ നാം കാണുന്നത്. ദൈവവചനത്തിലെ അതിമഹത്തായ വാദപ്രതിവാദങ്ങളിൽ ഒന്നത്ര ഇത്. യുവാവായ രാജാവ് യോശിയാവ് ആത്മാർത്ഥമായ ദൈവത്തെ അന്വേഷിക്കുകയായി. എന്നാൽ അവനെ നയിക്കുവാൻ ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ തന്നെ വിഗ്രഹാരാധന ദൈവം വെറുത്തിരുന്നു എന്നും അത് നീക്കിക്കളയേണ്ടതാണെന്നും അവനറിയാമായിരുന്നു. ഇപ്പോൾ ഇതാ അവനൊരു യൗവനക്കാരനെ കൂട്ടിന് കിട്ടിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവപ്രവാചകൻ. അവൻ രാജാവിന്റെ ഈ സംരംഭത്തിൽ അവനെ സഹായിക്കും. യിരെമ്യാപ്രവചനം 2:3 ഞാനൊന്ന് വായിക്കാം, എന്നോടൊപ്പം നിങ്ങൾ അത് നോക്കുമല്ലോ. യിരെമ്യാപ്രവചനം 2:1-3 യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് യെരുശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യ ഫലവുമാകുന്നു. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായിത്തീരും, അവർക്ക് ദോഷം വന്ന് ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിലെ സകല വംശങ്ങളുമായുള്ളവരെ, യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാർ ആയിത്തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. ദൈവം ഇവിടെ വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതായി നാം കാണുന്നു. മിസ്രയീമിൽ നിന്ന് അവരെ വിളിച്ചിറക്കിയപ്പോൾ അവരുടെ ബന്ധത്തിന്റെ ഊഷ്മളതയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ ദൈവം ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുന്നു. മരുഭൂമിയിൽ അവർക്ക് മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഉണ്ടായിരുന്നു. അന്നത്തെ ആ ഭയങ്കരമായ മരുഭൂമിയുടെ അവസ്ഥയിൽ അവർ ദൈവത്തെ അന്വേഷിച്ചു. ഇപ്പോൾ യിരെമ്യാവിലൂടെ ദൈവം അവരെ അതാണ് ഓർപ്പിക്കുന്നത്. ദൈവം ആ ജനത്തെ അനുഗ്രഹിച്ച് അവർക്ക് വളരെ നല്ലൊരു ദേശം നൽകി. എന്നാൽ അവർ അവനിൽ നിന്നും മാറിപ്പോയി. വടക്കേ രാജ്യത്തെക്കുറിച്ച് ഹോശേയ പറഞ്ഞത്, എഫ്രീം കൊഴുപ്പ് കൊണ്ടും ദുഷ്ടത കൊണ്ടും തടിച്ചിരിക്കുന്നു. അവരുടെ സുഖസൗകര്യങ്ങളുള്ളതും പരിഷ്കൃതവുമായ സമൂഹത്തിൽ അവർ ജീവനുള്ള ദൈവത്തിൽ നിന്നും വിഗ്രഹങ്ങളെ സേവിക്കുവാനായി തിരിഞ്ഞു കളഞ്ഞു. ഇന്നത്തെ നമ്മുടെ സമൂഹവുമായി എത്ര ഒത്തുവരുന്നതായ ഒരു അനുഭവമാണ് ഈ ജനങ്ങളുടേത്. ഇന്ന് ദൈവത്തെ വേണ്ടാത്ത, വേണമെങ്കിൽ തന്നെ തങ്ങളുടെ സൗകര്യത്തിനു മാത്രം മതിയെന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് പണമാണ് മിക്കവർക്കും ദൈവം. സമൃദ്ധിക്ക് വേണ്ടിയാണ് ദൈവത്തെ വിളിക്കുന്നത് പോലും. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഓർക്കുന്നു. ആ ജനം ദൈവത്തെ മറന്നു കളഞ്ഞു, എന്നാൽ ദൈവം അവരെ മറന്നിട്ടില്ല. നമ്മുടെ ദൈവം എത്ര കൃപാലുവാകുന്നു. അവൻ്റെ അവർക്കായുള്ള താല്പര്യം ഒന്ന് ശ്രദ്ധിച്ചാലും, ഇസ്രായേൽ ദൈവത്തിന് വിശുദ്ധ ജനമായിരുന്നു. പണ്ട് നീ എങ്ങനെയായിരുന്നു എന്ന് നീ ഓർക്കുന്നില്ലേ? നീ എനിക്കുള്ളവൻ എനിക്കുള്ളവൾ ആകുന്നു. നീ എന്നെ പിൻപറ്റിയിരുന്നു. നീ എന്നാൽ നടത്തപ്പെട്ടവൾ ആയിരുന്നു. നാലാം വാക്യത്തിൽ നാം കണ്ടു, യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിലെ സകല വംശങ്ങളുമായുള്ളവരെ, യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളീനെന്ന്. ഇസ്രായേലിലെ വടക്കേ രാജ്യമായിരുന്ന 10 ഗോത്രങ്ങളെ അശൂര്യർ അടിമകളാക്കി കൊണ്ടുപോയെങ്കിലും അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ മറ്റ് ഭൂഖണ്ഡത്തിലേക്കൊന്നും പോയിരുന്നില്ല. ദൈവം സംസാരിക്കുന്നത് യാക്കോബ് ഗ്രഹത്തോടെയാണ്. ഇസ്രായേലിലെ എല്ലാ കുടുംബത്തോടും, അവർ അശൂര്യന്റെ അടിമത്വത്തിലായിരുന്നെങ്കിൽ തന്നെ ദൈവത്തിന്റെ ദൂത് അവരോട് ആയിരുന്നു. യഹോവ ഇപ്രകാരമായി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാരായി തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. 5 വാക്യമാണ് ഞാൻ വായിച്ചത്. തിരുവചനത്തിലെ അതിമഹത്തായ ഒരു ഭാഗമാകുന്നു ഇതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം അവരെ സമീപിക്കുന്ന ആശ്ചര്യകരമായ മാർഗം ശ്രദ്ധിച്ചാലും, നിങ്ങൾ എന്നിൽ നിന്നും മാറിപ്പോകുവാൻ തക്കവണ്ണം ഞാൻ എന്ത് തെറ്റാണ് കുഞ്ഞുങ്ങളെ ചെയ്തത് എന്നാണ് ദൈവം അവരോട് ചോദിക്കുന്നത്. ഇന്ന് നമുക്ക് ദൈവത്തോട് ഭക്തിയും സ്നേഹവും ഇല്ലാതിരിക്കുവാൻ അവൻ്റെ ഭാഗത്തെ എന്ത് തെറ്റാണ് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നത്? എന്തുകൊണ്ട് നാം അവനെ ആത്മാർത്ഥമായി സേവിക്കുന്നില്ല? ദൈവത്തിൻ്റെ ഭാഗത്ത് അനീതി ഉണ്ടോ? ദൈവം ഇന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുവോ? അവൻ ചോദിക്കുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു എന്നാണ്. 6 വാക്യം, ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് പാഴ്നിലവും കുഴികളും ഉള്ള ദേശമായി, വരൾച്ചയും കൂരിരളും ഉള്ള ദേശമായി, മനുഷ്യസഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെയെന്ന് അവർ ചോദിച്ചില്ല. ജനം ആ ദേശത്ത് കൂടി പോകുമായിരുന്നില്ല. അതുവഴി അധികം ആരും പോകുമായിരുന്നില്ല. എന്നാൽ ആ ഭയാനകമായ മരുഭൂമിയിൽ ദൈവം ആ ജനത്തെ 40 വർഷം കാത്തു സൂക്ഷിച്ചു. അവൻ അവർക്കാവശ്യമായതെല്ലാം നൽകി തക്ക സമയത്ത് തന്നെ കൊടുത്തവരെ പോറ്റി. 7 വാക്യത്തിൽ, ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അതിൻ്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എൻ്റെ ദേശത്തെ അശുദ്ധമാക്കി, എൻ്റെ അവകാശത്തെ അറുപ്പാക്കി കളഞ്ഞു. ദേശത്തെ അശുദ്ധമാക്കി അറുപ്പാക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചല്ല പ്രവാചകൻ പറയുന്നത്. ഇന്ന് അതേക്കുറിച്ചും നാം വളരെയേറെ കേൾക്കുന്നുണ്ട്. എന്നാൽ ധാർമ്മിക അധപ്പതനവും സ്വഭാവ ദൂഷ്യവുമൊക്കെ എത്ര ഭയാനകമാണ്! ഇതത്രേ ദൈവം ഇവിടെ സംസാരിക്കുന്നത്. ആ ജനം ദൈവത്തിൻ്റെ ദേശം മലിനമാക്കി. അവർ ദൈവത്തിൻ്റെ സാക്ഷികളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. മറിച്ച് അവർ ദേശത്തെ ജനങ്ങളെപ്പോലെ ദുഷിച്ച അവസ്ഥയിലായി. ദൈവത്തിൻ്റെ സ്വന്തം ജനവും ലോകത്തിൻ്റെ പിൻപെ ഓടുന്നവരും ഒരുപോലെയായി. 8 വാക്യത്തിൽ നാം കാണുന്നു, യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല, ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടന്നു. ദൈവം ഉത്തരവാദിത്വം ആത്മീക നേതാക്കന്മാരുടെ മേൽ ഇടുന്നു. നമ്മുടെ ദേശത്തെ പ്രശ്നം സഭയിൽ തന്നെയാകുന്നു. ഉറങ്ങുന്ന ഒരു സഭ. ആത്മീകമായി വീഴാത്തിടത്തോളം ഒരു രാജ്യവും അധപ്പതിക്കുന്നില്ല. ഞാൻ വീണ്ടും പറയട്ടെ, ആത്മീകമായി തകരാത്തിടത്തോളം ഒരു രാജ്യവും സമൂഹവും അധപ്പതിക്കുന്നില്ല. ആദ്യം ഒരു ആത്മീക തകർച്ച, തുടർന്ന് ധാർമ്മിക അധപ്പതനം, തുടർന്ന് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ. വലിയ രാഷ്ട്രങ്ങളെന്ന് പേരെടുക്കുന്ന എല്ലാ രാജ്യങ്ങളും തകർന്ന് തരിപ്പണമായിട്ടുള്ളത് ഈ പറഞ്ഞ വിധത്തിലാണ്. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. ഇന്ന് ഒട്ടനേകം പേർക്കും ദൈവജനം അറിയില്ല. അവർ വാസ്തവത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ആയിരിക്കേണ്ടതാണ്. എന്നാൽ ഒന്നും അറിയില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഇതല്ലേ അവസ്ഥ. അങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ടെങ്കിൽ തന്നെ സത്യം അതുതന്നെയാണ്. ദൈവജനം അറിയുവാൻ പാടില്ലാത്തതിനാൽ അവർക്ക് ദൈവത്തെ അറിഞ്ഞുകൂടാ. അറിയാമെന്ന് പറയുന്നതേ ഉള്ളൂ, എന്നാൽ അറിയില്ല. ദൈവത്തെ അറിയണമെങ്കിൽ ദൈവജനം അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 9-ാം വാക്യം നോക്കിക്കേ. അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് വ്യവഹരിക്കും, നിങ്ങളുടെ മക്കളോട് അവരുടെ മക്കളോടും ഞാൻ വ്യവഹരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം പറയുന്നത് എത്ര ഹൃദയസ്പർശിയാകുന്നു എന്നൊന്ന് ചിന്തിച്ചാലും, ഞാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല, ഇനിയും ഞാൻ നിങ്ങളോട് യാചിക്കുവാൻ പോവുകയാണ്. അവിടുത്തെ ദീർഘക്ഷമ എത്ര ഭയങ്കരമാണ്. 13-ാം വാക്യം. എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനം രണ്ട് ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. ഒന്നാമത് ജീവജലത്തിന്റെ ഉറവായ യഹോവയെ ഉപേക്ഷിച്ചു. രണ്ടാമതായി അവർ തങ്ങൾക്കായി തന്നെ കിണറുകളെ കുഴിച്ചു, അതും വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകൾ. തങ്ങൾക്കായി തന്നെ എത്രയെത്ര ആളുകൾ ചെറിയ ചെറിയ കിണറുകൾ കുഴിച്ചിരിക്കുന്നു. അവർ അതിൽ നിന്നും കുടിക്കുവാൻ ശ്രമിക്കുന്നു. അതിലവർ ഒരു സംതൃപ്തിയും കാണുന്നില്ല എന്നതൊരു വാസ്തവമാണ്. കോടിക്കണക്കിന് ആളുകൾ ഇതുപോലെയുള്ള സ്ഥിതിയിലാണ്. വാരിക്കൂട്ടി പണവും മറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെയും ദാഹം അതിനായിട്ട് തന്നെയാണ്. പേരിനും പെരുമയ്ക്കും സുഖത്തിനുമായുള്ള മനുഷ്യന്റെ ഓട്ടവും ഇതുപോലെ തന്നെയാണ്. അതവർക്ക് യാതൊരു സംതൃപ്തിയും നൽകുന്നില്ല. അവരുടെ പിന്മാറ്റത്തെക്കുറിച്ച് പറഞ്ഞ ദൈവം ഈ ജനത്തോട് ഇടപെടുവാൻ പോവുകയാണ്. 19-ാം വാക്യം. നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമാകും. അതുകൊണ്ട് നീ നിന്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതും എന്റെ ഭയം നിനക്കില്ലാതിരിക്കുന്നതും എത്ര ദോഷവും കയ്പുമായുള്ളതെന്ന് അറിഞ്ഞ് കണ്ടുകൊള്ളുക എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നാം കാണുന്നത്. വേദപുസ്തകത്തിൽ മറ്റെല്ലാ ഭാഗത്തും പിന്മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അത്രയും പ്രാവശ്യം യിരെമ്യാ പ്രവചനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പല ചിന്തകന്മാരും പറയുന്നത്. അതെത്ര വലിയൊരു വിഷയമാകുന്നു എന്ന് താങ്കൾക്ക് മനസ്സിലാകും. 2-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗത്ത് വിഗ്രഹാരാധനയെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. 3-ാം അധ്യായത്തിൽ അത് തുടരുന്നതും കാണുന്നു. ഈ ഭാഗം മുഴുവൻ ഞാൻ വായിക്കുവാൻ ഇപ്പോൾ പോകുന്നില്ല. നിങ്ങൾ തന്നെ അത് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്താലും യിരെമ്യാ പ്രവചനം കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അത് താങ്കൾക്ക് എത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ഗ്രഹിക്കുവാൻ കഴിയും. ജീവനുള്ള ദൈവത്തെ അംഗീകരിക്കാതെ തള്ളിക്കളയുന്ന മനുഷ്യൻ എപ്പോഴും തനിക്ക് തന്നെ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കും. അതില്ലാതെ ആരും ജീവിക്കുന്നില്ല. തനിക്ക് തന്നെ മനുഷ്യൻ ഒരു ദൈവത്തെ ഉണ്ടാക്കുമ്പോൾ തന്റെ സൗകര്യത്തിന് തനിക്കിഷ്ടമുള്ളതുപോലെ ആയിരിക്കും അവനതുണ്ടാക്കുന്നത്. തങ്ങൾ തങ്ങൾക്കായി ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ കഴിയുന്ന വിധത്തിൽ ലളിതമായിരിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ വഷളായ പ്രകൃതത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമായിരിക്കും അവൻ ഉണ്ടാക്കുന്ന ദൈവം. ഇന്ന് നാം കാണുന്ന ദൈവങ്ങൾ അതെന്തു ആയിക്കൊള്ളട്ടെ, എല്ലാം ഈ പറഞ്ഞതുപോലെയാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ജീവനുള്ള ദൈവവുമായി താങ്കളുടെ ബന്ധം എത്രമാത്രം ദൃഢമാണ്? അതോ സ്വന്തം താല്പര്യപ്രകാരം സ്വന്ത സൗകര്യത്തിനുണ്ടാക്കുന്ന ദൈവമാകുന്നുവോ താങ്കൾക്കുള്ളത്? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന സ്നേഹവാനായ പിതാവ് നമ്മെ യേശുവിനോട് അനുരൂപപ്പെടുന്നത് വരെയും വളർത്തിക്കൊണ്ടുവരുന്ന ആ നല്ല സ്വഭാവത്തിലേക്ക് ആ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുന്ന, സമൃദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു പിതാവാണ്. അവനെയാണ് നാം ആരാധിക്കേണ്ടത്. അവനെ ആരാധിക്കുന്നത് ഒരിക്കലും പ്രയാസമുള്ളതല്ല, പിന്നെയോ ഏറ്റവും സന്തോഷമുള്ളതാണ്. യിരെമ്യാവിന്റെ ജനത്തിന് പറ്റിയ അബദ്ധം ആ ദൈവത്തെ തള്ളിക്കളഞ്ഞതായിരുന്നു. എന്നിട്ട് അവർ തങ്ങൾക്ക് തോന്നിയതിനെയൊക്കെ ഉണ്ടാക്കി. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ സ്നേഹവാനായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ? അകൽച്ച ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ ഹൃദയംഗമായി ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുമ്പോൾ ദൈവം താങ്കളെ തൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിച്ച് അവിടുത്തെ മാറോടണച്ച് ആശ്ലേഷിക്കും. അതിനേക്കാൾ വലുത് എന്താണ് നമുക്ക് വേണ്ടത്? അതാണ് ദൈവവചനത്തിൽ നാം വായിക്കുന്നത്. എത്ര തെറ്റ് ചെയ്താലും പിന്നെയും പിന്നെയും അവൻ പുറകെ നടന്ന് വിളിക്കുക. നാം പേടിച്ച് മാറി നിൽക്കണ്ട, ഇനിയും സ്വീകരിക്കില്ല എന്ന് ചിന്തിച്ച് ഓടിപ്പോകണ്ട. അവൻ അരികത്തുണ്ട് എന്നുള്ള ബോധത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക. അതിനായി ദൈവകരങ്ങളിലേക്ക് താങ്കളെ സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവേ, അവിടുത്തെ വചനം ഇന്ന് വീണ്ടും ശ്രദ്ധിപ്പാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവേ,